إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. റബ്ബ് സുബ്ഹാനഹു വതആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹ് നിസ്കാരത്തിനു ശേഷം അള്ളാഹുവിനോട് തേടിയിരുന്ന ഒരു ചെറിയ പ്രാർത്ഥന നമ്മുടെ ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ വിജ്ഞാനം, വരിസ്ഖൻ തയ്യിബൻ, വിശിഷ്ടമായ ഉപജീവനം, നല്ല ഭക്ഷണവും നല്ല സമ്പാദ്യവും, വഅമലൻ മുതഖബ്ബല, സ്വീകാര്യയോഗ്യമായ, അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനവും. ചില റിവായത്തുകളിൽ അമലൻ സാലിഹൻ, സാലിഹായ പ്രവർത്തനം എന്നും കാണാം, അഥവാ അമലൻ മുതഖബ്ബല എന്നതിന്റെ പകരം. മുതഖബ്ബലായ അമലേതോ അത് തന്നെയാണ് സാലിഹായ അമൽ. സ്വീകാര്യയോഗ്യമായ പ്രവർത്തനമേതോ അതാണ് സാലിഹായ അഥവാ സൽപ്രവർത്തനം. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ മാതൃകയെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അദാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും അവിടുത്തെ ഫജ്ർ നിസ്കാര ശേഷം ആ ദിനത്തിന്റെ തുടക്കത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താണ് റബ്ബിനോട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്? മൂന്ന് സുപ്രധാനമായ കാര്യങ്ങൾ, മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളൊന്ന് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. അവൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കേണ്ടത്, അവൻ തന്റെ ലക്ഷ്യമാക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്: ഉപകാരപ്രദമായ വിജ്ഞാനം, നല്ല ഉപജീവനം, അതുപോലെ സാലിഹായ പ്രവർത്തനം. ഇതല്ലാതെ മറ്റെന്താണ് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം? ഈ ദുആയിൽ സുപ്രധാനമായ രണ്ട് ഗുണങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനപ്പെട്ട രണ്ട് പ്രയോജനങ്ങൾ ഈ ദുആയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ നേരത്ത്, ഫജറിന്റെ നേരത്ത്, അതൊരു ദിവസത്തിന്റെ തുടക്കമാണ്, ബറക്കത്തുള്ള സമയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹു എന്റെ ഉമ്മത്തിന് അവർ ഈ പ്രഭാതത്തിന്റെ സമയത്ത് നേരത്തെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ എന്ന്. ആ സമയം അത് ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് എന്തു ചെയ്താലും അതിൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. ആ സമയത്ത് നീ പഠിച്ചാൽ അതിൽ ബറക്കത്തുണ്ട്. ആ സമയത്ത് നീ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ ആ സമയത്തിന് വേണ്ടി ഈ ഉമ്മത്തിന് ബറക്കത്ത് നൽകാൻ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. അത് ആളുകളുടെ അനുഭവമാണ്. ആ സമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ജോലി ഒരു ദിവസം മറ്റൊരു സമയത്ത് ചെയ്യാൻ തീരുമാനിച്ചാൽ അത്രയും നടക്കുകയില്ല. അതിവേഗം ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആ സമയത്ത് സാധിക്കും. അങ്ങനെയുള്ള സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തേടുന്നതിൽ, ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ ഇത് തേടുന്നതിൽ, അത് ഒരു മുസ്ലിമിന്റെ ഒരു ദിവസത്തെ പദ്ധതി അവിടെ തയ്യാറാക്കപ്പെടുകയാണ്. അല്ലെ, ആളുകൾ പറയാറുണ്ട്, നിന്റെ ജീവിതത്തിൽ നിനക്ക് വിജയിക്കണമെങ്കിൽ ഓരോ ദിവസവും നിന്റെ പ്ലാൻ വളരെ കൃത്യമായിരിക്കണമെന്ന്. ഇന്ന് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നേരത്തെ അതിനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കണം, എങ്കിൽ ജീവിതം വിജയിക്കുമെന്ന് ആളുകൾ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആയിലൂടെ ഒരു മുസ്ലിമിന്റെ ലക്ഷ്യം, അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ദുആയിൽ നമുക്ക് കാണാം. അതോടൊപ്പം റബ്ബിനോട് ആ നേരത്ത് തന്നെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് തേടുകയല്ലാതെ അവനിൽ കാര്യം അവലംബിക്കലല്ലാതെ ഒരു മുസ്ലിമിന് മാർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അതുകൊണ്ട് ഒരു മുസ്ലിമിത ഇത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആ ദുആയിൽ ആദ്യം ചോദിക്കുന്ന കാര്യം എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ വിജ്ഞാനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇൽമ് അതിനാണ് മുൻതൂക്കം, അതാണ് മുന്നിൽ നിൽക്കുന്നത്, അതാണ് ആദ്യം വേണ്ടത് എന്ന പാഠം ഈ പ്രാർത്ഥനയിലുണ്ട്. പ്രവർത്തനങ്ങൾക്ക് മുൻപേ ഇൽമ് വേണം, അമലിനു മുൻപേ ഇൽമ് വേണം. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഫഅലം, നീ അറിയുക, നീ പഠിക്കുക, മനസ്സിലാക്കുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന കാര്യം. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് അമലിന് മുൻപേ ഇൽമ് വേണം എന്നത് തെളിയിക്കുന്ന ആയത്താണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് അറിവ് ആദ്യം വേണം. അറിവില്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് തനിക്ക് തയ്യിബായ റിസ്ക് ഏത്, തനിക്ക് ഹലാലാകുന്ന നല്ല ഉപജീവനം ഏത്, ഹറാം ഏത് എന്ന് വ്യവച്ഛേദിക്കാൻ, വേർതിരിക്കാൻ ഒരാൾക്ക് എങ്ങനെ സാധിക്കും? സാലിഹായ അമലേത്, സൽപ്രവർത്തനം ഏത്, അള്ളാഹു സ്വീകരിക്കുന്ന അമലേത്, സ്വീകരിക്കാത്ത അമലേത് എന്നൊരാൾക്ക് അറിവില്ലാതെ എങ്ങനെ വേർതിരിക്കാൻ സാധിക്കും? അതുകൊണ്ട് ആദ്യം ചോദിക്കുന്നത് അറിവാണ്, ഉപകാരപ്രദമായ വിജ്ഞാനം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. കാരണം അറിവില്ലാതെ ഒരാൾ സമ്പാദിക്കാൻ തുനിഞ്ഞാൽ അവന്റെ സമ്പാദ്യത്തിൽ ഹലാലും ഹറാമും കൂട്ടുപിണഞ്ഞു പോകും. അറിവില്ലാതെ ഒരാൾ പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ അവന്റെ പ്രവർത്തനത്തിൽ നല്ലതും കെട്ടതും വന്നുചേരും. അവൻ ചിലപ്പോൾ അള്ളാഹുവിന്റെ തൃപ്തി നേടുമെന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ കോപം വരുത്തിവെക്കുന്ന പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. വലയ്യാദുമില്ല, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമെന്ന് വിചാരിച്ച് അവൻ ചെയ്യുന്നത് നരകത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവർത്തനമായിരിക്കും. നഅ്ഊദുബില്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അറിവിനാണ് ഏറ്റവും മുൻതൂക്കം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മൻ അബദല്ലാഹ ബിഗൈരി ഇൽമിൻ കാന മാ യുഫ്സിദു അക്തറ മിമ്മാ യുസ്ലിഹ്. ആരെങ്കിലും വിവരമില്ലാതെയാണ് അള്ളാഹുവിനെ ആരാധിച്ചതെങ്കിൽ, നീ റബ്ബിന്റെ അടിമയായി കഴിയുന്നത് അറിവില്ലാതെയാണെങ്കിൽ, അങ്ങനെ ഒരുവനാണെങ്കിൽ അവൻ കേടുവരുത്തുന്നതായിരിക്കും നന്നാക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഉണ്ടാവുക. അവനെ കൊണ്ട് ഷറായിരിക്കും അവന് കൂടുതൽ ഉണ്ടാവുക. ഖൈറിനേക്കാൾ അത് വിവരക്കേടിന്റെ അജ്ഞതയുടെ ഫലമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. മൂസ അലൈഹിസ്സലാം പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിൽ നിന്ന്. അല്ലാഹു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അക്കൂട്ടരിൽ നീ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖുർ റബ്ബി സിദ്നി ഇൽമ, ഒ നബിയേ താങ്കൾ ചോദിക്കുക, റബ്ബി സിദ്നി ഇൽമ, റബ്ബെ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ, ഇൽമു വർദ്ധിപ്പിച്ചു തരണമേ എന്ന് തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. ദുനിയാവിൽ ഒരു കാര്യവും ഉള്ളത് കൂട്ടിത്തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹുവിനോട് ചോദിക്കാൻ റബ്ബ് പറഞ്ഞിട്ടില്ല. ഇൽമല്ലാതെ, അറിവല്ലാതെ. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ, പറയുക, ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ? ഒരുപോലെയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ മിൻ തുറുഖിൽ ജന്ന, ആരെങ്കിലും അറിവന്വേഷിച്ച് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നത്. വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹ റിദൻ ലിതാലിബിൽ ഇൽം, മതവിജ്ഞാനം അന്വേഷിക്കുന്ന, അതാണ് ഏറ്റവും ഉപകാരപ്രദമായ വിജ്ഞാനം, അത് തേടുന്ന, അത് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി മലായികത്ത് അവരുടെ ചിറക് വിരിച്ചു കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, പണ്ഡിതന്മാർ അവരുടെ സ്ഥാനം എന്താണ് എന്ന്, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അവർ നബിമാരുടെ അനന്തരാവകാശികളാണ്. ഫഇന്നൽ അംബിയ ലം യുവർസു ദിനാറൻ വലാ ദിർഹമ, നബിമാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത് അത് ദീനാറോ ദിർഹമോ അല്ല, വറസുൽ ഇൽം, അവരറിവാണ് ബാക്കി വെച്ചു പോയത്. അവരുടെ അനന്തര സ്വത്ത് വിജ്ഞാനമാണ്. ആരെങ്കിലും അത് നേടിയെടുത്താൽ അഖദ ബിനസീബിൻ വാഫിർ, വലിയ ഓഹരിയാണ് അവൻ നേടിയെടുക്കുന്നത്, അതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു കാര്യം ദുനിയാവിലില്ല എന്നാണ്. സമ്പത്തിനേക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട്, കാരണം സമ്പത്തി എന്നത് നീ കാവലിരിക്കേണ്ടി വരും അതിന്, എന്നാൽ അറിവ് നിനക്ക് കാവലിരിക്കും. العلم مال نفيس شأنه عجب لا يسرق العلم او من ذيه يغتصب. ഒരു കവി പറഞ്ഞിട്ടുള്ളതുപോലെ, العلم مال نفيس, അറിവെന്ന് പറയുന്നത് مال نفيس, അമൂല്യമായ സമ്പത്താണ്. شأنه عجب, അതിന്റെ കാര്യം അത്ഭുതമാണ്. لا يسرق العلم او من ذيه يغتصب, അറിവുള്ളവന്റെ വക്കൽ നിന്ന് അത് കട്ടെടുത്തു കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് പിടിച്ചു പറിക്കാനോ ഒരാൾക്കും സാധ്യമല്ല. സമ്പത്തിന്റെ സ്ഥിതി നോക്കൂ, അതങ്ങനെയല്ല. എന്നാൽ അറിവിന്റെ സ്ഥിതി അങ്ങനെയാണ്. നമ്മുടെ മുൻഗാമികൾ ഈ ലോകത്ത് നമുക്ക് മുൻപേ കഴിഞ്ഞുപോയ എത്ര എത്ര ആളുകളുണ്ട്, എന്നാൽ അറിവ് അതാണ് എന്നും മുന്നിൽ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കപ്പെടുന്ന, ദീനീ വിജ്ഞാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏത് മജ്ലിസുകളിലാണ് മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാത്തത്? ആ സഹാബി പട്ടിണി കിടന്ന്, വിശപ്പു സഹിച്ച്, ഭക്ഷണം ലഭിക്കാതെ ബോധരഹിതനായി വീടുമായിരുന്നു എന്നാണ്. നോക്കൂ നിങ്ങൾ, അത്രയും ദരിദ്രരിൽപ്പെട്ടിരുന്ന, ദരിദ്രരുടെ കൂട്ടത്തിലായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഒരു മജ്ലിസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം അവിടെ പേര് പറയപ്പെടുക ആ സഹാബിയുടെ പേരായിരിക്കും. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, അങ്ങാടിയിലെ ഒച്ചപ്പാടുകളോ അതുപോലെ കൃഷിക്കാരുടെ അവരുടെ കൃഷിയിടങ്ങളോ അതുമായി ബന്ധപ്പെട്ട ജോലികളോ ഒന്നും അബൂഹുറേറെ വഴിതെറ്റിച്ചിട്ടില്ല, അബൂഹുറേറയുടെ ശ്രദ്ധ തിരിച്ചിട്ടില്ല. മറിച്ച് അബൂഹുറേറ റളിയല്ലാഹു അൻഹു അതാ വയറുനിറക്കാനുള്ള തന്റെ പൊട്ടിയ വയറുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ വിജ്ഞാനം നേടിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂഹുറേറയ്ക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. സഹോദരങ്ങളെ, ഈ പകലിൽ ഓരോ ദിവസവും ഫജ്റിന് ശേഷവും നാം ഈ ദുആ ചെയ്യുമ്പോൾ അതിലൊരു സൂചനയുണ്ട്. എന്താണത്? നീ ഒരു കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ പിന്നെ വേണ്ടത് എന്താ? നീ എന്ത് കാര്യം നേടാൻ പ്രാർത്ഥിച്ചോ അതിനുവേണ്ടി നീ പരിശ്രമിക്കണം, പരിശ്രമിക്കണം നീ, അതല്ലാതെ അറിവ് വന്നു ചേരുകയില്ല. ഒരാൾ രാവിലെ അറിവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷേ അവന്റെ ദിവസം മുഴുവൻ അവൻ കിടന്നുറങ്ങുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവൻ ഒരു ശ്രമവും നടത്തുന്നില്ല, എങ്ങനെയാണ് അവന് അറിവ് വന്നു ചേരുക? تمنيت ان تمسي فقيها مناظرا بغير عناء والجنون فنون وليس اكتساب المال دون مشقه تلقيتها فالعلم كيف يكون. وركوي പറഞ്ഞിട്ടുള്ളതുപോലെ, നീ വലിയ ഫഖീഹാകാൻ, വലിയ വിജ്ഞാനമുള്ള ജനങ്ങളോട് സംവദിക്കാൻ കഴിവുള്ള ആളാകാൻ കൊതിക്കുന്നു, എന്നാൽ അതിനുവേണ്ടി ഒരു പണിയെടുക്കാൻ നീ തയ്യാറല്ല. ഭ്രാന്ത് എന്നത് പല തലങ്ങളുണ്ട്, ഇതൊരു തരം ഭ്രാന്താണ്, നടക്കുകയില്ല. ദുനിയാവിലെ സമ്പാദ്യം അത് ഒരു പണിയും എടുക്കാതെയാണോ നിനക്ക് കിട്ടിയത്? ഫലഇൽമു കൈഫയകൂനു, പിന്നെ അറിവെങ്ങനെ ലഭിക്കാനാണ്? അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇൽമിന്റെ മജിലിസുകളിൽ സന്നിഹിതരാവുക, അത് കേൾക്കുക, വായിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അത് സഹോദരങ്ങളെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, നന്മയിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കും. അള്ളാഹു അങ്ങനെയുള്ളവർക്ക് മനസ്സിന് സമാധാനം നൽകും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടുന്നത് നാഫിആയ ഇൽമിനു വേണ്ടിയാണ്, ഉപകാരപ്രദമായ വിജ്ഞാനത്തിനു വേണ്ടിയാണ്. കാരണം വിജ്ഞാനത്തിൽ ഉപകാരപ്രദവും ഉപദ്രവകരമായതുമുണ്ട്. ഉപദ്രവകരമായ വിജ്ഞാനമുണ്ട്, സിഹർ എന്നത് ഉപദ്രവകരമായ വിജ്ഞാനമാണ്. അള്ളാഹു അതിനെക്കുറിച്ച്, അത് പഠിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വയച്ചല്ലമൂല മിൻഹുമ, അവരത് പഠിക്കുന്നു, അവരത് പഠിക്കുന്നു. മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനുള്ള വിജ്ഞാനം സിഹർ ഉപദ്രവകരമായ വിജ്ഞാനമാണ്. ഇതുപോലെ ഉപദ്രവകരമായ വിജ്ഞാനമുണ്ട്, ഉപകാരപ്രദമായ വിജ്ഞാനം നീ പഠിക്കുക. കിതാബിലും സുന്നത്തിലും അറിവിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്ന ഏതേത് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉദ്ദേശം മതവിജ്ഞാനമാണ്, ഷറഇയായ ഇൽമാണ്. അതല്ലാതെ ദുനിയാവിന്റെ വിജ്ഞാനമല്ല. ദുനിയാവിയായ വിജ്ഞാനത്തിന് അതിന്റേതായ സ്ഥാനമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് അവരുടെ പൊതു ആവശ്യങ്ങൾക്ക് ചില വിജ്ഞാനീയങ്ങൾ കൂടിയേ തീരൂ. അവരിൽ ഒരു കൂട്ടം അവർ അത് പഠിക്കേണ്ടതുണ്ട്, ശരിയാണ്. പക്ഷെ കിതാബിലും സുന്നത്തിലും പ്രശംസ വന്നിട്ടുള്ള വിജ്ഞാനം അത് ഭൗതിക വിജ്ഞാനമല്ല, മറിച്ച് അത് ഷറഇയായ വിജ്ഞാനമാണ്, മതവിജ്ഞാനമാണ്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും വിജ്ഞാനമാണ്. അത് എല്ലാം ഉപകാരപ്രദമാണ്, അത് മുഴുവൻ ഉപകാരപ്രദമാണ്. ഉപകാരപ്രദമായ വിജ്ഞാനം അത് പഠിച്ചവന് എപ്പോഴും ഉപകാരപ്പെടണമെന്നില്ല. വിജ്ഞാനം അത് ഉപകാരപ്രദമായ നല്ല അറിവായിരിക്കും, പക്ഷെ പഠിച്ചവന് അത് ഉപകാരപ്പെടണമെന്നില്ല. പഠിച്ചവൻ അത് ഉപകാരപ്പെടുക എപ്പോഴാണ്? അവനത് പ്രാവർത്തികമാക്കിയാലാണ്. ഒരു കാര്യം വാജിബാണ്, നിർബന്ധമാണെന്ന് പഠിച്ചാൽ അതവൻ പാലിക്കൽ നിർബന്ധമാണ്. ഒരു കാര്യം ഹറാമാണെന്നൊരുവൻ പഠിച്ചാൽ അതവൻ ഒഴിവാക്കൽ അവന് നിർബന്ധമാണ്. അപ്പോഴാണ് വിജ്ഞാനം ഉപകാരപ്രദമാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ദുആ നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഉനി വസിദ്നി ഇൽമാ. അള്ളാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി, അള്ളാഹുവേ എനിക്ക് നീ പഠിപ്പിച്ചു തന്നതുകൊണ്ട് നീ എനിക്ക് ഉപകാരം ഉണ്ടാക്കണേ. വഅല്ലിംനി മാ യൻഫഉനി, അള്ളാഹു എനിക്ക് ഉപകാരപ്രദമായത് നീ എനിക്ക് പഠിപ്പിച്ചു തരണമേ. വസിദ്നി ഇൽമാ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തേടിയിരുന്നു. ഏത് വിജ്ഞാനമാണോ നിനക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു തരുന്നത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിക്കുന്നത്, നിന്റെ തഖ്വ വർദ്ധിപ്പിക്കുന്നത്, റബ്ബിലേക്ക് നിന്നെ അടുപ്പിക്കുന്നത് എങ്കിൽ ആ വിജ്ഞാനം നിനക്ക് ഉപകാരപ്പെട്ടു. അതല്ല കേവലം തർക്കവിതർക്കങ്ങൾക്ക് വേണ്ടിയാണോ നീ പഠിക്കുന്നത്, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരി ബിഹിൽ ഉലമ ഔ ലിയുമാരി ബിഹിൽ സുഫഹ ഔ യസ്രിഫ ബിഹി വുജൂഹന്നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു അന്നാർ വലഅയാദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും വിജ്ഞാനം പഠിക്കുന്നു ലിയുജാരി ബിഹിൽ ഉലമ പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി, അവരുടെ കൂടെ നടക്കാൻ വേണ്ടി, ഔ ലിയുമാരി ബിഹി സുഫഹ അല്ലെങ്കിൽ വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി, ഔ യസ്രിഫ ബിഹി വുജൂഹന്നാസി ഇലൈഹി അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിക്കാൻ വേണ്ടി, അവൻ ആളുകൾക്കിടയിൽ അറിയപ്പെടാനും ആളുകളൊക്കെ അവനെ ബഹുമാനിക്കാനും വേണ്ടി ഒരുവൻ പഠിക്കുകയാണെങ്കിൽ അദ്ഖലഹു അല്ലാഹു അന്നാർ, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നീയത്തെ നന്നാക്കുക. ഒരുവൻ പഠിക്കേണ്ടത് താൻ സ്വർഗത്തിന്റെ വഴി മനസ്സിലാക്കാൻ അതിലുൾപ്പെടാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്റെ സഹോദരങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ മോശമായ ലക്ഷ്യങ്ങൾ ഉണ്ടാവുക പാടില്ല. എങ്കിൽ അത് ഉപദ്രവമാണ് ചെയ്യുക, ഉപകാരം ചെയ്യുകയില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ എന്ന് ചോദിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? വറിസ്ഖൻ തയ്യിബ, അല്ലാഹുവേ തയ്യിബായ റിസ്ക് നീ എനിക്ക് നൽകണമേ. എന്താണ് സഹോദരങ്ങളെ ആ പ്രാർത്ഥനയിൽ പറയുന്നത്? അതിലൂടെ മനസ്സിലാക്കാം, റിസ്ക് എന്നത് ഉപജീവനം എന്നത് സമ്പാദ്യം എന്നത്, അതിൽ തയ്യിബുമുണ്ട് ഖബീസുമുണ്ട്. തയ്യിബായത് എന്താണ്? അത് വിശിഷ്ടമായതാണ്, അള്ളാഹു ഹലാലാക്കിയതാണ്, നീ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതാണ് തയ്യിബ്. അതിനാണ് തയ്യിബ് എന്ന് പറയുക, വിശിഷ്ടമായത്. എന്നാൽ ഖബീസായതുകൊണ്ട് സമ്പാദ്യത്തിൽ, ഭക്ഷണത്തിൽ ഖബീസുണ്ട്, അതുപോലെ പാനീയത്തിൽ ഖബീസുണ്ട്, വസ്ത്രത്തിൽ ഖബീസുണ്ട്, ഏത് സമ്പാദ്യമാകട്ടെ അതിലെല്ലാം ഖബീസുണ്ട്, ഹറാമായതുണ്ട്, വൃത്തികെട്ടതുണ്ട്, അത് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അയ്യുഹന്നാസ് ഓ ജനങ്ങളെ, ഇന്നല്ലാഹു തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, അല്ലാഹു തയ്യിബാണ്, അവൻ വിശിഷ്ടനാണ്. അവനൊരിക്കലും വിശിഷ്ടമായതല്ലാതെ നല്ലതല്ലാതെ സ്വീകരിക്കുകയില്ല. ശ്രദ്ധിക്കുക സഹോദരങ്ങൾ ഈ കാര്യം, അള്ളാഹു നബിമാരോട് അവന്റെ റസൂലുകളോട് കൽപ്പിച്ച കാര്യമാണ് മുഅ്മിനുകളോട് കൽപ്പിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ രണ്ടായത്തുകൾ ഓതിത്തരികയാണ്. ഒന്ന് അള്ളാഹു റസൂലുകളോട് പറഞ്ഞത്, ഒന്ന് മുഅ്മിനുകളോട് പറഞ്ഞത്. യാ അയ്യുഹർ റസൂലു കുലു മിനൽ തയ്യിബാത് വഅ്മലു സാലിഹാ. ഓ റസൂലുകളെ, നിങ്ങൾ നല്ലത് തിന്നുക, നല്ലത് പ്രവർത്തിക്കുക. മുഅ്മിനുകളോട് അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹൽ ലദീന ആമനു കുലു മിൻ തയ്യിബാത്തി മാ റസഖനാകും. ഓ വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയ റിസ്ഖിൽ നിന്ന് തയ്യിബായത് തിന്നുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, യുത്തീറു സഫർ, ദീർഘമായ യാത്ര അയാൾ ചെയ്തിട്ടുണ്ട്. അശഅഥ അക്ബർ, അയാളുടെ ശരീരം പൊടി പിടിച്ചിട്ടുണ്ട്, മുടി ജട കുത്തിയിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ഇരു കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. എന്നിട്ട് വിളിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോ പറയുന്നു, വമതഅമുഹു ഹറാം വമശറബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്ന യുസ്തജാബു ലിദാലിക്. അവന്റെ ഭക്ഷണം ഹറാമാണ്, അവന്റെ പാനീയം അവൻ കുടിച്ചത് ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ ഹറാമിൽ വളർന്നവനാണ്. എങ്ങനെയാണ് അവന് ഉത്തരം ലഭിക്കുക? അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വിദൂരമാണ്, സാധ്യത വളരെ അകലെയാണുള്ളത്. ഈ അവസ്ഥയിൽ അവൻ എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, അള്ളാഹു നബിമാരോട് പറഞ്ഞ, മുഅ്മിനുകളോട് പറഞ്ഞ വാക്കു നോക്കൂ. യാ അയ്യുഹർ റുസുൽ, നബിമാരെ, കുലു മിനൽ തയ്യിബാത്ത്, നല്ലത് തിന്നുക, സൽക്കർമ്മം പ്രവർത്തിക്കുക. സൽക്കർമ്മം പ്രവർത്തിക്കാൻ നിനക്ക് ശക്തിയേകുന്നതാണ് നല്ല ഭക്ഷണം, നല്ല തയ്യിബായ സമ്പാദ്യം എന്നത്. അതല്ല, നിന്റെ സമ്പാദ്യവും ഭക്ഷണവും മോശമായോ, അമലും മോശമായി തീരും. വലിയാദു ബില്ലാ. എന്നു മാത്രമല്ല, സമ്പാദ്യം ഹറാമിൽ ആണെങ്കിൽ അവൻ പിന്നീട് പിഴച്ച മാർഗങ്ങളിലേക്കും ഒരുപക്ഷെ ഇസ്ലാം തന്നെ ഉപേക്ഷിച്ചു പോകുന്നതിലേക്കും അവനെ അത് നയിക്കാൻ ഏറെ സാധ്യതയുണ്ട്. അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം വിദൂരമായിരിക്കും. ചില സലഫുകൾ മുൻഗാമികൾ പറഞ്ഞതുപോലെ, നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. എന്നാൽ ഹറാമായതാണ് ഒരുവൻ കഴിക്കുന്നത്, അത് അവനെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചേക്കും. പല മതം ഉപേക്ഷിച്ചുപോയ മുർത്തദ്ദുകളും നിരീശ്വരവാദികളും മതനിഷേധികളുടെയും ചരിത്രം ഇതാണ്. അവരുടെ ജീവിതം അത് ഹറാമിൽ മുങ്ങിയ ജീവിതമായിരുന്നു പലരുടേതും. ഹറാം തിന്നുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ല. പലിശയിലും അതുപോലെ ആളുകളെ വഞ്ചിച്ചിട്ടും ഒക്കെ പണമുണ്ടാക്കി എങ്ങനെയും സമ്പാദിക്കുക എന്ന ചിന്ത പിന്നീട് അവന്റെ കൽബ് തന്നെ ദുഷിപ്പിച്ച് അവൻ നിരീശ്വരവാദത്തിലേക്കും മതനിഷേധത്തിലുമൊക്കെ പോയത് കാണാം. അങ്ങനെ ആളുകൾ പോയാൽ ഈ ഉമ്മത്തിന് യാതൊരു കോട്ടവും അതുകൊണ്ട് സംഭവിക്കാൻ, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനൊരു കുറവും അതുകൊണ്ട് വരാനില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര എണ്ണം അങ്ങനെ പോയി. ഒരു നാട്ടിൽ നിരീശ്വരവാദികൾ കൂടിയിട്ട് ഏതെങ്കിലും മസ്ജിദ് കാലിയായോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പള്ളി കാലിയായത്? ഇല്ല. മുസ്ലിമീങ്ങൾ അത് അനുസ്കരിക്കുന്നു, അവർ സക്കാത്ത് കൊടുക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. ഇരു ഹറമുകളിൽ അവിടേക്ക് ചെല്ലാനുള്ള ചെലവ് കൂടുന്നു, ആളുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അക്ബർ. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതനിഷേധിക്കും നിരീശ്വരവാദിക്കും ഒന്നും ഈ ദീനിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, മറിച്ച് അവനാണ് നിന്ദനാവുന്നത്. കാരണം അവൻ വെല്ലുവിളിക്കുന്നത് ആകാശങ്ങളും ഭൂമിയും ആരുടേതാണോ ആ റബ്ബിനെയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും മരങ്ങളും മനുഷ്യരുമെല്ലാം സുജൂദ് ചെയ്യുന്ന റബ്ബിനെ അവൻ ഉപേക്ഷിച്ചാൽ അവനല്ലാതെ മറ്റാർക്ക് നഷ്ടം? വമയുഹിനില്ലാഹു ഫമാലഹു മിൻ മുഖരിം. അള്ളാഹു അപമാനിച്ചവനെ ആദരിക്കാൻ ആരുണ്ട് എന്ന് അള്ളാഹു ചോദിച്ചതുപോലെ അപമാനത്തിൽ കഴിയുകയാണ്. നിങ്ങളറിയുമോ, മുസ്ലിം പേരുള്ള ചില മതനിഷേധികൾ ഇപ്പോ കരഞ്ഞ് നിലവിളിക്കുകയാണ്. എന്താ കാരണം? മുസ്ലിം പേരില്ലാത്ത മതനിഷേധി അവനെ ജിഹാദി എന്ന് വിളിക്കുന്നുണ്ടത്രേ. ഞങ്ങളുടെ കൂട്ടത്തിലും ഈ തീവ്രവാദികൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നാണ് അത്ര മതനിഷേധികളിലെ മുസ്ലിം പേരില്ലാത്തവൻ മുസ്ലിം പേരുള്ളവനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവൻ കരഞ്ഞ് നിലവിളിക്കുകയാണ്, കണ്ടോ ഞങ്ങൾ എന്തൊക്കെ ഇസ്ലാമിനെ ചീത്ത വിളിച്ചു, എന്നിട്ടും നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. നീ എവിടെ പോയാലും നിന്നെ നിന്ദയാണ് കാത്തു നിൽക്കുന്നത്, എവിടെ പോയാലും നിന്ദ നിന്നെ പിടികൂടുന്നതാണ്. വമയ്യുഹിനില്ലാഹു ഫമാലഹു മിൻ മുഖരിം. അള്ളാഹു ഒരുവൻ അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആദരിക്കാൻ ആരുമില്ല. എന്നിട്ട് നിങ്ങൾ അറിയുമോ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മതനിഷേധികൾ ഇസ്ലാമിൽ നിന്ന് വന്നവർക്ക് പ്രത്യേക സംഘടനയാണ് അത്രേ. എന്നിട്ട് അത് രൂപീകരിച്ച് പത്രത്തിൽ വാർത്ത കൊടുക്കുകയാണെന്ത്? ഞങ്ങൾ എതിർക്കുന്നത് ഒരുവൻ മതം ഉപേക്ഷിച്ചു പോയാൽ അവനെ കുടുംബം ബഹിഷ്കരിക്കുന്നു, ഉമ്മ അവന് ചോറ് വിളമ്പിക്കൊടുക്കാൻ പാടില്ല എന്ന് വരെ പറയുന്നതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പത്രത്തിൽ കൊടുക്കുകയാണ്. അങ്ങനെ കാരണം നിലവിളിക്കുകയാണ്. മതനിഷേധിക്ക് എന്ത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള എന്ത് ബന്ധമാണ് മതനിഷേധിക്ക് പറയാനുള്ളത്? ഉമ്മതൊന്ത് പ്രസവിച്ചതിനെ കുറിച്ച് ഇവനെന്ത് പറയാനാണുള്ളത്? യഥാർത്ഥത്തിൽ അവന്റെ ആശയപ്രകാരം, അവന്റെ വാദപ്രകാരം ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥം പുറത്തേക്ക് വന്നു. വേറെന്താ ഇപ്പൊ സംഭവിച്ചത്? ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥം പുറത്തേക്ക് വന്നു. ചില ശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ശാസ്ത്രീയമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു പെണ്ണിനെ കുഞ്ഞിനെ പ്രസവിച്ചു. എന്തുമ്മയാണ്? നിനക്ക് വിവാഹബന്ധമോ മഹറമീയത്തോ വല്ലതുമോ നിനക്ക് ബാധകമായുണ്ടോ? എന്ത് പവിത്രതയാണ് ബന്ധങ്ങൾക്ക് നീ കാണുന്നത്? അതൊന്നും ഒരു നിയമത്തിനും യാതൊരു പ്രസക്തിയുമില്ലല്ലോ. വിവാഹബന്ധം ഹലാലായവരോ ഹറാമായവരോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാണ് ഉമ്മ ചോറ് തരുന്നില്ല എന്നത് പറഞ്ഞ് നിലവിളിക്കുന്നത്? അവൻ നിന്ദനാണ്, എവിടെയും നിന്ദനാണ്, യാതൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ ദീനിനെ വിലവെക്കാത്ത, ധാർമ്മിക മൂല്യങ്ങളെയോ അങ്ങനെയുള്ള നന്മകളെയോ വിലവെക്കാത്ത ഇത്തരം ആളുകളെ മുസ്ലിം ഉമ്മത്ത് ബഹിഷ്കരിക്കും. അതിൽ കരഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരെ മുസ്ലിം ഉമ്മത്ത് അടുപ്പിക്കുകയില്ല, അടുപ്പിക്കാൻ പാടില്ല. അതിൽ കരഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പൊ നോക്കൂ നിങ്ങൾ പ്രിയമുള്ളവരെ, ഇതുപോലുള്ള നിഷേധത്തിലേക്ക് പോയ പലരുടെയും ചരിത്രം ഇങ്ങനെ പലതുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്പാദ്യം നന്നാക്കാൻ, അത് ശ്രദ്ധിക്കാൻ, ഹലാൽ ഹറാമുകൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, യാതി അലന്നാസി സമാൻ, ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻ അമിനൽ ഹലാൽ അമിനൽ ഹറാം. ജനങ്ങൾ അന്ന് സമ്പാദിക്കും, പക്ഷെ അവർ നോക്കുകയില്ല ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കുകയില്ല. കഅബ് ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. ഓരോ സമുദായത്തിനും ഒരു പരീക്ഷണമുണ്ട്. എന്റെ സമുദായത്തിന്റെ പരീക്ഷണം സമ്പത്താണ്. അതുള്ളവനും ഇല്ലാത്തവനും പരീക്ഷണമാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, ഹറാമ് കലരാതിരിക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അത് കാരണത്താൽ നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. നസ്അലുല്ലാഹ അൽആഫിയത വസ്സലാം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ. റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജർ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ചോദിക്കുന്ന മൂന്നാമത്തെ കാര്യം, അത് അമലൻ സാലിഹൻ, സാലിഹായ പ്രവർത്തനമാണ്. എപ്പോഴാണ് ഒരു പ്രവർത്തനം സാലിഹാവുക? അതിൽ രണ്ട് നിബന്ധനകൾ ഒത്തുവന്നാലാണ്. ഒന്നാമത്തത് അൽ ഇഖ്ലാസ്, അത് അല്ലാഹുവിനു വേണ്ടി മാത്രമായിരിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ താൽപര്യം. അതിനെതിരാണ് ഷിർക്ക്. ഷിർക്ക് സംഭവിച്ചു പോയാൽ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഒരുവന്റെ അമലെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവനല്ലാത്തവർക്ക് നേർച്ച നേരുക, അവനല്ലാത്തവർക്ക് ബലിയർപ്പിക്കുക പോലുള്ള കാര്യമാണോ, അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുപോകും. അതുപോലെ അവൻ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. ജനങ്ങൾ തന്നെ കുറിച്ച് നല്ലത് പറയണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. നിസ്കാരം അവൻ ആളുകളെ കാണിക്കാൻ അതിന് ഭംഗി കൂട്ടുന്നു. സദഖ നൽകുമ്പോൾ അവൻ ആളുകൾ തന്റെ ഉദാഹരണമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവന്റെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ പ്രവർത്തനം നശിച്ചു പോകും. നേരത്തെ പറഞ്ഞ ഷിർക്കാണോ അല്ലാഹു അല്ലാത്തവരുള്ള ദുആണോ, സകല പ്രവർത്തനവും നശിച്ചു പോകും. എന്നാൽ റിയാ സംഭവിച്ചാൽ, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ലോകമാന്യത്തിനു വേണ്ടി ചെയ്യുകയെങ്കിൽ ആ ചെയ്ത പ്രവർത്തനം അത് നിഷ്ഫലമാകും. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അള്ളാഹു അവനു വേണ്ടി മാത്രമുള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം പ്രവർത്തനം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ ഭാഗത്തിന്റെ താല്പര്യം അതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് നന്മ. അവിടെ ഒന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നന്മയാണെന്ന് ആര് പറഞ്ഞാലും അത് ദീനിൽ സ്വീകാര്യമല്ല. കാരണം ഇത് പൂർത്തിയായ ദീനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദഥ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീനിൽ ഇല്ലാത്ത വല്ല കാര്യവും ആരെങ്കിലും പുതുതായി ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. അത് തള്ളപ്പെടുന്നതാണ്, അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി മാത്രമാവുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാവുക. അപ്പോഴാണ് ഒരു അമൽ സാലിഹായ അമലാവുക. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ തുലച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാതിരിക്കുക. അത് നശിച്ചു പോകുന്ന പല കാര്യങ്ങളുമുണ്ട്, അത് സംഭവിക്കാതിരിക്കുക. നോക്കൂ നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ ദുആ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഒരിക്കലും അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ തുലച്ചു കളഞ്ഞുകൂട. ആളുകൾ പലരും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അത് വിഗ്രഹങ്ങൾ, വലിയ വലിയ വിഗ്രഹങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ പൂജിക്കുന്ന, പൂവിട്ട് പൂജിക്കുന്ന, കൈകൂപ്പി നിൽക്കുന്ന വിഗ്രഹങ്ങൾക്ക് പകരം വേറെ ചില വിഗ്രഹങ്ങൾ ആളുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പിന്നാലെ ജനങ്ങൾ നടക്കുകയാണ്. ഒരു ശ്രദ്ധയും ആളുകൾക്ക് കാണാനില്ല. ഒരു ബോധവുമില്ലാതെ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ആർക്കോ വേണ്ടി കൈയടിച്ചുകൊണ്ടിരിക്കുന്നു, ആർക്കോ വേണ്ടി തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ, ഈ അർത്ഥമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് യോജിക്കുന്നതല്ല. നിന്റെ ആയുസ്സിനെ കുറിച്ച് നാളെ പരലോകത്ത് നീ ചോദ്യം ചെയ്യപ്പെടും, യൗവനത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇതുപോലുള്ള കളികളിൽ മതിമറക്കുക, അതിന്റെ പിന്നാലെ നടക്കുക. നീ ഇതുപോലുള്ള അള്ളാഹുവിങ്കൽ യാതൊരു വിലയുമില്ലാത്ത കുഫ്ഫാറുകളും ഫുസ്സാക്കുകളുമായ ആളുകളെ സ്നേഹിക്കുകയും അവരുടെ ആരാധകരാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുക. ഇതൊരിക്കലും ഒരു മുസ്ലിമിന് യോജിക്കുന്ന പ്രവർത്തനമല്ലെന്ന് മനസ്സിലാക്കുക. നിന്റെ ദുനിയാവിലോ നിന്റെ ആഖിറത്തിലോ യാതൊരു പ്രയോജനവും ഈ കോമാളി കളികൾ കൊണ്ട് ഉണ്ടാവുകയില്ല. അത് നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കുക, ബോധമുള്ളവരാവുക, ചിന്തയുള്ളവരാവുക, ജീവിതത്തെ ഗൗരവമായി കാണുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇതുപോലുള്ള അർത്ഥമില്ലാത്ത പ്രവർത്തനങ്ങളിൽ അകപ്പെട്ട നമ്മുടെ യുവാക്കൾക്ക് നേർബുദ്ധി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുമ്മ ഫർജ് ഹമ്മൽ മഹ്മൂമീന മിനൽ മുസ്ലിമീൻ വനഫ്സ് കർബൽ മക്റൂബീൻ വഖ്ദി ദൈന അനിൽ മദീനീൻ വശ്ഫി മർദാനാ വമർദൽ മുസ്ലിമീൻ വർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ്.